Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും മാർപ്പാപ്പയുടെ പുതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹവും യുവജനം അന്വേഷണ സരണിയിൽ എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ ഐക്യപ്പെട്ട് പരസ്പരമുള്ള കത്തോലിക്ക ഓർത്തഡോക്സ് കൂട്ടായ്മ ലോകത്തിനു മുന്നിൽ ദൃശ്യമാക്കാൻ ഫ്രാൻസിസ് പാപ്പായുടെ സന്ദേശം. കോൺസ്റ്റാന്റിനോപ്പിൾ ആർച്ച് ബിഷപ്പ് എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയയ്ക്ക് ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യനും വിശുദ്ധ പത്രോസിന്റെ സഹോദരനുമായ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ ദിനത്തിൽ അയച്ച സന്ദേശത്തിലാണ് ലോകത്തിനു മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ദൃശ്യമാക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തത്. നവംബർ 30 സന്ദേശത്തിൽ എക്യുമെനിക്കൽ പാത്രിയാർക്കീസിന്റെ സമീപകാലത്ത് നടന്ന റോമാ സന്ദർശനവേളയിൽ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുവാൻ മാത്രമല്ല സൃഷ്ടിയുടെ പരിപാലനം, ഭാവി തലമുറയുടെ വിദ്യാഭ്യാസം, വിവിധ മതപാരമ്പര്യങ്ങൾ തമ്മിലുള്ള സംഭാഷണം, സമാധാനത്തിനായുള്ള അന്വേഷണം തുടങ്ങി മാനവികത അഭിമുഖീകരിക്കുന്ന നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പൊതുവായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം പാപ്പ ഓർമ്മിപ്പിച്ചു. ഈയൊരർത്ഥത്തിൽ ഇടയന്മാർ എന്ന നിലയിൽ നമ്മുടെ സഭകളോടൊത്ത് ഇതിനകം തന്നെ നമ്മെ ഒന്നിപ്പിക്കുന്ന അഗാധമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തു. അതിനിടെ നമ്മുടെ ഭാവനയിൽ നിന്ന് മാറി യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുകയും ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥ സ്നേഹമെന്ന് ഫ്രാൻസിസ് പാപ്പ. പ്രണയത്തിലാകുക എന്ന യാഥാർത്ഥ്യം പലപ്പോഴും സൃഷ്ടിക്കുന്ന അപക്വമായ തരത്തിലുള്ള യുക്തിയിൽ നിന്ന് പക്വമായ സ്നേഹത്തിലേക്ക് കടക്കാൻ നാം പലപ്പോഴും പാടുപെടുന്നുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്നേഹിക്കുക എന്നാൽ ജീവിതം നമ്മുടെ പ്രതീക്ഷകളോട് പൊരുത്തപ്പെടണമെന്ന് വാശിപിടിക്കുകയല്ല എന്നെഴുതിയ പാപ്പ, സ്നേഹിക്കുക എന്നാൽ പൂർണമായ സ്വാതന്ത്ര്യത്തോടെ ജീവിതം നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ അതുപോലെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുക എന്നാണ് അർത്ഥം എന്ന് ഉദ്ബോധിപ്പിച്ചു. അതിനിടെ ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ ലോക എയ്ഡ്സ് ദിനത്തിൽ ഈ മഹാമാരിയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ലോക എയ്ഡ്സ് വിരുദ്ധ ദിനമായി എല്ലാവരും ആചരിക്കുന്ന ഈ ദിവസത്തിൽ ലോകത്ത് HIV വൈറസ് ബാധിച്ചിട്ടുള്ള അനേകം ആളുകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ഈ അസുഖം ബാധിച്ചിട്ടുള്ള പല ആളുകൾക്കും ലോകത്തിന്റെ ചില പ്രദേശങ്ങളിൽ അവശ്യപരിചരണത്തിനുള്ള സൌകര്യം ലഭ്യമല്ല എന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ, എല്ലാവർക്കും തുല്യവും ഫലപ്രദവുമായ രോഗചികിത്സ ഉറപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നും കൂട്ടിച്ചേർത്തു. December 1 ട്വിറ്ററിൽ കുറിച്ച സന്ദേശത്തിലാണ് എയ്ഡ്സ് മഹാമാരി ബാധിച്ച ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയത്. HIV, COVID-19 എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അസമത്വങ്ങൾ പാടില്ലെന്ന് പാവപ്പെട്ടവർക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സാന്തജീദിയോ സമൂഹം. ലോകാരോഗ്യ സംഘടന സ്ഥാപിച്ച ഔദ്യോഗിക ആഗോള പൊതുജനാരോഗ്യ കാമ്പെയ്നുകളിൽ ഒന്നായ ലോക എയ്ഡ്സ് ദിനം December 1 ആചരിക്കുന്ന അവസരത്തിൽ അസമത്വങ്ങൾക്കെതിരെ പോരാടി ആഫ്രിക്കയുടെ ഭാവി സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് എയ്ഡ്സ് കോവിഡ് രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനായി സാന്തജീദിയോ സമൂഹം തയ്യാറാക്കിയ ഡ്രീം എന്ന പദ്ധതിയുടെ ഡയറക്ടർ പൌള ജെർമാനോ വ്യക്തമാക്കി. HIVയുടെ ആദ്യ കേസുകൾ കണ്ടെത്തിയതുമുതൽ ഇന്നുവരെ ലോകത്ത് ഏതാണ്ട് 8 കോടിയോളം ആളുകളെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്നും 3.5 കോടിയോളം ആളുകൾ എയ്ഡ്സ് സംബന്ധമായ അസുഖങ്ങൾ മൂലം മരിച്ചതായും കണക്കാക്കപ്പെടുന്നു. പ്രതിരോധ മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് സമത്വത്തിന്റെയും നീതിയുടെയും മാത്രം കാര്യമല്ലെന്നും ആഫ്രിക്കയെ രക്ഷിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കുക എന്നതിന് ആവശ്യമാണെന്നും ഡ്രീം പദ്ധതി അധ്യക്ഷ ഓർമ്മിപ്പിച്ചു. ലെസ്ബോ ദ്വീപിൽ നിന്നും ഗ്രീസിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും 46 അഭയാർത്ഥികളെ സാന്തജീദിയോ സമൂഹം ഇറ്റലിയിലെത്തിച്ചു. അഭയാർത്ഥികളെ സുരക്ഷിതമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന മാനുഷിക ഇടനാഴി എന്നറിയപ്പെടുന്ന മാർഗമുപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 46 അഭയാർത്ഥികളെ സാന്തജീദിയോ സമൂഹം റോമിലെ ഫ്യുമിച്ചിനോ വിമാനത്താവളം വഴി നവംബർ 30 ഇറ്റലിയിലെത്തിച്ചു. അഫ്ഗാനിസ്ഥാൻ, കാമറൂൺ, കോംഗോ, ഇറാഖ്, സിറിയ, സൊമാലിയ, ദക്ഷിണ സുഡാൻ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിയത്. കുടുംബങ്ങളായും ഒറ്റയ്ക്കും വന്നിട്ടുള്ള ഈ ആളുകളുടെ ഇടയിൽ 12 വയസ്സുകാരനായ ഒരു സിറിയൻ ആൺകുട്ടിയുൾപ്പെടെ 3 കുട്ടികൾ ഉണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു.
ഇനി മാർപ്പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ സംഗ്രഹവും യുവജന അന്വേഷ സരണിയിൽ എന്ന തുടർ പരിപാടിയും കേൾക്കാം. ഈ ബുധനാഴ്ചയും ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ പ്രതിവാര പൊതുദർശനം അനുവദിച്ചു. പതിവ് പോലെ വേദി വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ സമീപത്തുള്ള പോൾ 6-ാം ശാല തന്നെ ആയിരുന്നു. അവിടെ എത്തിയ പാപ്പായെ സന്നിഹിതരായിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരും പാട്ടുപാടിയും ആനന്ദാരവങ്ങളോടെയും വരവേറ്റു. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത പാപ്പ റോമിലെ സമയം രാവിലെ ഏതാണ്ട് 9:30 ആയപ്പോൾ ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 2 മണിയോടെ ത്രിത്വൈക സ്തുതിയോടുകൂടി പൊതുദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വിവിധ ഭാഷകളിൽ വിശുദ്ധഗ്രന്ഥ ഭാഗപാരായണം ആയിരുന്നു. ഈ വായനയെ തുടർന്ന് പാപ്പ ജനങ്ങളെ സംബോധന ചെയ്തു. വിശുദ്ധ ഔസേപ്പിതാവിന് പ്രതിഷ്ഠിതമായ വർഷാചരണം അതിന്റെ സമാപനത്തോടടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ യേശുവിന്റെ വളർത്തുപിതാവായ ആ വിശുദ്ധനെ അധികരിച്ച് പാപ്പ ഇക്കഴിഞ്ഞ 17 നവംബർ ബുധനാഴ്ച തുടക്കം കുറിച്ച പ്രബോധന പരമ്പര തുടർന്നു. നീതിമാൻ, മറിയത്തിന്റെ വാഗ്ദത്തവരൻ എന്നീ വിശുദ്ധ യൗസേപ്പിന്റെ വിശേഷണങ്ങളായിരുന്നു പാപ്പായുടെ വിചിന്തനത്തിന് ആധാരം. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ പാപ്പ ഇപ്രകാരം പറഞ്ഞു.
Continuiamo il nostro cammino di riflessione sulla figura di San Giuseppe. Oggi vorrei approfondire il suo essere.
പ്രിയ സഹോദരീ സഹോദരന്മാരെ, ശുഭദിനം. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള പരിചിന്തന പ്രയാണം നമുക്ക് തുടരാം. യൗസേപ്പ് നീതിമാനും മറിയത്തിന്റെ വാഗ്ദത്തവരനും ആയിരിക്കുന്നതെങ്ങനെയെന്ന് കൂടുതൽ ആഴത്തിൽ മനനം ചെയ്യാനും അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ ദമ്പതികൾക്കും നവദമ്പതികൾക്കും ഒരു സന്ദേശം നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു. ജോസഫുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ അപ്പോക്രിഫൽ, അതായത് സഭയുടെ അംഗീകാരമില്ലാത്തതും വിവിധയിടങ്ങളിൽ കലകളെയും ഭക്താനുഷ്ഠാനങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതുമായ അകാനോനിക സുവിശേഷ വിവരണങ്ങളാൽ സമർത്ഥമാണ്. ക്രിസ്തീയ വിശ്വാസത്തിനും ജീവിതത്തിനും അവിഭാജ്യമായവ പ്രദാനം ചെയ്യുന്ന കാനോനികമായ സുവിശേഷാഖ്യാന വിടവുകൾ നികത്താനുള്ള അഭിവാഞ്ചയോട് പ്രത്യുത്തരിക്കുന്നവയാണ് ഈ രചനകൾ. യൗസേപ്പിനെക്കുറിച്ച് സുവിശേഷം പറയുന്നതെന്താണ്? അത് പ്രധാനമാണ്. വേദപുസ്തകമാകട്ടെ ദൈവത്തിന്റെ വചനമാണ്. മത്തായി സുവിശേഷകൻ യൗസേപ്പിനെ നീതിമാനായ മനുഷ്യനെന്ന് നിർവചിക്കുന്നു. മത്തായിയുടെ വിവരണം നമുക്ക് ശ്രവിക്കാം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മത്തായി 1:18-19. മറിയത്തോടുള്ള ജോസഫിന്റെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിന് ഇസ്രായേലിലെ പുരാതന വിവാഹാചാരങ്ങൾ ഓർക്കുന്നത് സഹായകരമാണ്. വിവാഹത്തിന് സുവ്യക്തങ്ങളായ 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത് ഔദ്യോഗിക വിവാഹ വാഗ്ദാനം പോലുള്ളതായിരുന്നു. അത് പുതിയ ഒരു അവസ്ഥ അടങ്ങിയതായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ 1 വർഷം കൂടി പിതൃഭവനത്തിൽ തന്നെ വാസം തുടരുമ്പോഴും വാസ്തവത്തിൽ വാഗ്ദത്തവരന്റെ ഭാര്യയായി കരുതപ്പെട്ടിരുന്നു. 2-ാമത്തെ കാര്യം വധുവിനെ പിതൃഭവനത്തിൽ നിന്ന് വരന്റെ വീട്ടിലേക്ക് മാറ്റുന്നതായിരുന്നു. ഇത് നടത്തിയിരുന്നത് വിവാഹകർമ്മത്തിന് പൂർത്തീകരണമേകുന്ന ഉത്സവ പ്രതീതിയാർന്ന ഘോഷയാത്രയോടെയായിരുന്നു. ഈ ആചാരങ്ങളനുസരിച്ച് അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന വസ്തുത കന്യകയെ വ്യഭിചാര കുറ്റാരോപണ വിധേയമാക്കുമായിരുന്നു. ഈ തെറ്റ് ചെയ്തയാൾക്ക് പുരാതന നിയമമനുസരിച്ച് കല്ലെറിയൽ ശിക്ഷയാണ് ലഭിക്കുക. എന്നിരുന്നാലും തുടർന്നു വന്ന യഹൂദ സമ്പ്രദായത്തിൽ കൂടുതൽ മിതത്വമുള്ള ഒരു വ്യാഖ്യാനം നിലനിന്നിരുന്നു. അത് സ്ത്രീയെ ഉപേക്ഷിക്കലായിരുന്നു. പക്ഷേ ആ നടപടിയിൽ സ്ത്രീക്ക് പൗരസംബന്ധിയും ശിക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. ദൈവഭക്തിയുള്ള ഏതൊരു ഇസ്രായേലിയനെ പോലെയും നിയമത്തിന് കീഴ്പ്പെട്ടിരുന്നതിനാൽ ജോസഫ് നീതിമാനായിരുന്നു എന്ന് സുവിശേഷം പറയുന്നു. എന്നാൽ അവന്റെ ഉള്ളിലുള്ള മേരിയോടുള്ള സ്നേഹവും അവളിലുള്ള വിശ്വാസവും നിയമപാലനത്തെയും വധുവിന്റെ മാനത്തെയും സംരക്ഷിക്കുന്നതായ ഒരു മാർഗം നിർദ്ദേശിക്കുന്നു. അവളെ കോലാഹലങ്ങളൊന്നുമില്ലാതെ പരസ്യമായി മാനം കെടുത്താതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിക്കുന്നു. വിചാരണയും പ്രതികാര നടപടികളുമില്ലാത്ത രഹസ്യാത്മക പാത തിരഞ്ഞെടുക്കുന്നു. ദൈവസ്വരം ജോസഫിന്റെ വിവേചനാധികാരത്തിൽ ഒരു സ്വപ്നത്തിലൂടെ ഇടപെടുകയും അവന്റെ അതേ നീതിയുടെ കൂടുതൽ വലിയ അർത്ഥം അവന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നീതിനിഷ്ഠമായ ജീവിതം ഊട്ടിവളർത്തുകയും അതേസമയം എപ്പോഴും ദൈവത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണെന്ന അവബോധം നാം എല്ലാവരും സദാ പുലർത്തുകയും ചെയ്യേണ്ടത് എത്ര പ്രധാനമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ബന്ധങ്ങളിൽ പ്രണയിക്കുന്നതിന്റെ യുക്തിയിൽ നിന്ന് പക്വതയാർന്ന സ്നേഹത്തിന്റെ യുക്തിയിലേക്ക് കടക്കുക ആയാസകരമാണ്. ആദ്യഘട്ടം എല്ലായ്പ്പോഴും ഒരു പ്രത്യേക ആകർഷണീയതയാൽ മുദ്രിതമാണ്. അത് പലപ്പോഴും വസ്തുതകളുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത ഒരു സാങ്കല്പിക ലോകത്തിൽ ആമഗ്നരായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വാസ്തവത്തിൽ സ്നേഹിക്കുക എന്നതിനർത്ഥം മറ്റൊരാളോ ജീവിതമോ നമ്മുടെ സങ്കല്പത്തിന് അനുസൃതമായിരിക്കണമെന്ന് അവകാശപ്പെടുകയല്ല. മറിച്ച് നമുക്ക് നൽകപ്പെടുന്നതുപോലെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ടാണ് ജോസഫ് നമുക്ക് ഒരു സുപ്രധാന പാഠം നൽകുന്നത്. അവൻ മറിയത്തെ തുറന്ന കണ്ണുകളോടെ തിരഞ്ഞെടുക്കുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രൈസ്തവ ദമ്പതികൾ അത്തരമൊരു സ്നേഹത്തിന് പ്രണയത്തിന്റെ യുക്തിയിൽ നിന്ന് പക്വത പ്രാപിച്ച സ്നേഹത്തിന്റെ യുക്തിയിലേക്ക് കടക്കാൻ ധൈര്യമുള്ള സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണയും നമുക്ക് വിശുദ്ധ യൗസേപ്പിനോടുള്ള പ്രാർത്ഥനയോടെ ഉപസംഹരിക്കാം. വിശുദ്ധ യൗസേപ്പെ, മറിയത്തെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹിച്ച നീ യാഥാർത്ഥ്യത്തിന് ഇടം നൽകുന്നതിന് നിന്റെ സങ്കല്പത്തെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ച നീ ദൈവത്താൽ വിസ്മയഭരിതരായിത്തീരുന്നതിനും പ്രതിരോധിക്കാനുള്ള ഒരു അപ്രതീക്ഷിത കാര്യമായിട്ടല്ല, മറിച്ച് യഥാർത്ഥ സന്തോഷത്തിന്റെ പൊരുൾ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമായി ജീവിതത്തെ സ്വീകരിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന എല്ലാ ക്രിസ്തീയ ദമ്പതികൾക്കും സന്തോഷവും മൌലികതയും നേടിക്കൊടുക്കുക. എന്നാൽ കരുണയും ക്ഷമയും മാത്രമേ സ്നേഹം സാധ്യമാക്കുന്നുള്ളൂ എന്ന അവബോധം അവരിൽ സദാ നിലനിർത്തുകയും ചെയ്യുക. ആമേൻ.
സാൻ ജോസേപ്പെ, തു കെ ഹൈ അമാതോ മരിയ കോൺ ലിബർട്ട e hai scelto di rinunciare al tuo immaginario.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം ആംഗ്ലവും അറബിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും ഓരോ വായനയുടെയും അവസാനം പാപ്പ ആ ഭാഷക്കാരെ ഇറ്റാലിയൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.
Ricorre oggi la giornata mondiale contro l'AIDS. È un'importante occasione per ricordare.
ഡിസംബർ 1-ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് പാപ്പ അനുസ്മരിച്ചു. HIV അണുബാധിതരായവരെ അനുസ്മരിക്കാനുള്ള ഒരു പ്രധാന അവസരമാണ് ഈ ദിനാചരണമെന്നും ലോകത്തിലെ ചിലയിടങ്ങളിൽ ഈ രോഗബാധിതർക്ക് ചികിത്സ ലഭ്യമാക്കാത്ത അവസ്ഥയുണ്ടെന്നും പാപ്പ പറഞ്ഞു. ഫലപ്രദവും തുല്യവുമായ ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായുള്ള പരിശ്രമത്തിന്റെ ആവശ്യകത പാപ്പ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. താൻ ഡിസംബർ 2 മുതൽ 6 വരെ നടത്താൻ പോകുന്ന വിദേശ അപ്പസ്തോലിക പര്യടനത്തെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു.
Domani mi recherò a Cipro e poi in Grecia per compiere una visita alle
December 2-ന് വ്യാഴാഴ്ച താൻ ആരംഭിക്കുന്ന ഇടയ സന്ദർശനത്തിന്റെ വേദികൾ സൈപ്രസും ഗ്രീസുമാണെന്ന് അനുസ്മരിച്ച പാപ്പ ചരിത്രത്താലും ആധ്യാത്മികതയാലും നാഗരികതയാലും സമ്പന്നമായ നാടുകളിലെ ജനങ്ങളെ സന്ദർശിക്കാനാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞു. ഈ യാത്രയിൽ തനിക്ക് പ്രാർത്ഥനാ സഹായം നൽകാൻ പാപ്പ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. പൊതുദർശന പരിപാടിയുടെ അവസാനം പ്രായാധിക്യത്തിലെത്തിയവർ, രോഗികൾ, യുവജനങ്ങൾ, നവദമ്പതികൾ എന്നിവരെ അഭിവാദ്യം ചെയ്തതിനെ തുടർന്ന് പാപ്പ എല്ലാവർക്കും തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Domino Hobiscum.
Et cum spiritu tuo.
Sit nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Aeternum nostrum in nomine Domini.
Qui feci caelum et terra.
Benedicat vos, omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
യുവജനം അന്വേഷ സരണി. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ യുവജനദിന സന്ദേശങ്ങളിലൂടെ
ലോക യുവജന ദിനാചരണങ്ങളോടനുബന്ധിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നൽകിയ സന്ദേശങ്ങളാണല്ലോ യുവജനം അന്വേഷ സരണിയിൽ എന്ന പരമ്പരയിൽ നമ്മുടെ വിചിന്തനത്തിന് അവലംബം. ഈ സന്ദേശങ്ങളിലൂടെയുള്ള പ്രയാണത്തിൽ നാം ഇപ്പോൾ കടന്നുപോകുന്നത് 2012 ആചരിക്കപ്പെട്ട 27th ലോക യുവജന ദിനത്തിനുള്ള സന്ദേശത്തിലൂടെയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും കർത്താവിൽ ആനന്ദിക്കുവിൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4th നാലാം വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഈ വാക്കുകളായിരുന്നു 27th ലോക യുവജന ദിനത്തിന്റെ വിചിന്തന പ്രമേയം. ഈ വാക്യത്തെ ആധാരമാക്കി ബെനഡിക്ട് പതിനാറാമൻ പാപ്പ നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ മാനസാന്തരത്തിന്റെ സന്തോഷം എന്ന ഉപശീർഷകത്തിലുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു, നാം സന്തോഷമുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് ജീവിതയാത്രയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതായത് 10 കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. അവ നാം പാലിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും സരണി നാം കണ്ടെത്തും. ഒറ്റനോട്ടത്തിൽ അവ വിലക്കുകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങളുമായി തോന്നും. എന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ അവയെ സസൂക്ഷ്മം പഠിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ നാം അവയെ കാണുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാകും കൽപ്പനകൾ ദൈവിക പദ്ധതിക്കനുസൃതം സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അനിവാര്യവും അമൂല്യവുമായ പ്രമാണ സംഹിതയാണെന്ന്. മനുഷ്യന്റെ ബലഹീനതയാണ് എന്തിനേയും ഏതിനേയും ചെറുക്കുക എന്നത്. ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന പുറമേ നിന്നുള്ള ഒരാവശ്യത്തിന് മുന്നിൽ പെട്ടെന്ന് മുഖം തിരിച്ചു നിൽക്കാനുള്ള പ്രവണത മനുഷ്യനിൽ പ്രബലമാണ്. പ്രത്യേകിച്ച് നിയമങ്ങളാണെങ്കിൽ അവ പാലിക്കുന്നതിനേക്കാൾ തരം കിട്ടുമ്പോഴൊക്കെ ലംഘിക്കുന്നതിനായിരിക്കും അവൻ തുനിയുക. ആ നിയമങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വിപരീതവും ത്യാഗം ആവശ്യപ്പെടുന്നതുമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഇഷ്ടമുള്ളതും സൌകര്യപ്രദവുമാണ് ആ നിയമമെങ്കിൽ അവൻ അതിന്റെ വക്താവ് പോലും ആയിത്തീരാം. നിയമം പാലിക്കുന്നതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ സ്വാർത്ഥത തന്നെ. ഈ സ്വാർത്ഥത മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു നിയമത്തിന്റെ പൊരുളെന്ത്, അത് എന്തിനുവേണ്ടി പാലിക്കണം എന്നൊക്കെ വസ്തുനിഷ്ഠമായി ചിന്തിക്കാനും കാണാനും പ്രവർത്തിക്കാനും ഒരുവന് സാധിക്കാതെ വരും. സ്വാഭാവികമായി നിയമലംഘനം തന്നെ ഫലം. ഈ ലംഘനത്തിന്റെ ഫലമോ? പിടിക്കപ്പെടുമോ എന്ന ഭയം. മനസ്സ് അസ്വസ്ഥമാകുന്നു. തന്നെയുമല്ല, ചില നിയമലംഘനങ്ങൾ ജീവനെപ്പോലും അപകടത്തിലാക്കുന്നു. നിയമങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യജീവിതത്തെ ക്രമനിബദ്ധവും സന്തോഷപ്രദവും നന്മോന്മുഖവുമാക്കി തീർക്കുകയാണ്. ഇതുതന്നെയാണ് ദൈവം മോശവഴിയേകിയ 10 കൽപ്പനകളുടെയും ലക്ഷ്യം. യുവജനം അന്വേഷ സരണിയിൽ എന്ന തുടർ പരിപാടിയോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.